SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം, ശ്രീ ജാഫർ നിസാമി. ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ സുപ്രീംകോടതി മുത്തലാഖ് നിരോധിച്ചിരിക്കുകയാണ്. ഭരണഘടനാ ബെഞ്ച് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ ഒരു മതാധ്യാപകൻ, ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഒരു മതാധ്യാപകൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് ഈ വിധിയെക്കുറിച്ച് തോന്നുന്നത്?
ഈ വിധി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഒരു കാര്യമാണ്. അത് ഓസ്ട്രേലിയ ആണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിക്കുന്ന വിശ്വാസിയാണെങ്കിലും, കാരണം ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് ഇപ്പോ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ തലാഖ് അല്ലെങ്കിൽ മുത്തലാഖ് എന്ന് പറയുന്നത്. അത് ഒറ്റയടിക്ക് നിരോധിക്കാൻ ഒരു ഭരണകൂടം അല്ലെങ്കിൽ സുപ്രീംകോടതി മുതിരുക എന്ന് പറയുന്നത് തന്നെ മതവിശ്വാസത്തിന്റെ നേരിലുള്ള ഒരു കൈതടത്തലായിട്ടാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്.
എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? കാരണം ഇപ്പോൾ തന്നെ ഈ ഒരു വിധി വന്ന ശേഷം പലരും പറയുന്നത് കേട്ടു, ഇസ്ലാമിന് വിരുദ്ധമാണ് മുത്തലാഖ്, ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല, ഖുറാൻ അനുവദിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നത്?
യഥാർത്ഥത്തിൽ ഈ മുത്തലാഖ് എന്ന് പറയുന്നത് അത് സങ്കീർണമായ കുടുംബ സാഹചര്യം, ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു ആശ്വാസത്തിന്റെ തെളിനീരായിട്ട് വരുന്ന ഒരു പിടിവള്ളിയാണ്. യഥാർത്ഥത്തിൽ തലാഖ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇസ്ലാമിൽ വളരെയധികം നിരുത്സാഹപ്പെടുത്തപ്പെട്ട അനുവദനീയമായ ഒരു കാര്യമാണ്. പക്ഷെ അത് എപ്പോഴാണ് ഒരാൾ തലാഖ് ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ 3 തലാഖും ഒരുമിച്ച് ഒരാൾക്ക് ചൊല്ലാൻ പറ്റുമോ, അതിനൊക്കെ സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളില്ലാതെ ഒരു വിശ്വാസി ഒരിക്കലും തലാഖിന് മുതിരുകയില്ല. ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, കുടുംബജീവിതം സംതൃപ്തമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കാണുന്ന ഒരു ഘട്ടത്തിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടത്തിൽ തീർച്ചയായും ഒരാൾക്ക് പിരിയേണ്ടി വരികയാണ്. അങ്ങനെ പിരിയുന്ന സമയത്ത് അയാൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു മാർഗമാണ് മുത്തലാഖ് അല്ലെങ്കിൽ തലാഖ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അത് സത്യത്തിൽ അത് ഒരു വിവേചനത്തിന്റെ ഒരു ആയുധമായി അല്ലെങ്കിൽ അടിച്ചമർത്തലിന്റെ ആയുധമായി ചിത്രീകരിക്കുകയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണത്.
പക്ഷേ ഇപ്പോൾ സുപ്രീംകോടതി, ഇന്ത്യൻ സുപ്രീംകോടതിയിൽ കേസുമായി പോയിരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ തന്നെ കാണിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായി നിസാര തർക്കങ്ങളുടെ പേരിലൊക്കെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലി പിരിഞ്ഞു പോയിരിക്കുകയാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നതാണ്. അത് തീർത്തും സ്ത്രീവിരുദ്ധമാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. കാരണം പുരുഷന് മാത്രമാണ് ഈ അവകാശം കിട്ടുന്നതും. സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യുന്ന മതം എന്ന് അവകാശപ്പെടുമ്പോഴും ഇത്തരമൊരു നടപടി ഇസ്ലാം മതത്തിലെ പുരുഷന് മാത്രമായി ലഭിക്കുമ്പോൾ അത് സ്ത്രീവിരുദ്ധമായ നടപടിയാണ്, തെറ്റായ നടപടിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ?
ഏകപക്ഷീയമായി ഒരു ഭർത്താവ് തലാഖ് ഉപയോഗിച്ച് ഒരു ചർച്ചക്കും മുതിരാതെ, അത് ഒരു ഉഭയകക്ഷി ചർച്ചക്കോ അല്ലെങ്കിൽ മഹല്ല കമ്മിറ്റിയെയോ അല്ലെങ്കിൽ മത മേലധ്യക്ഷന്മാരെയോ ഒന്നും കാണാതെ അയാൾ സ്വന്തമായി ഏകപക്ഷീയമായി തലാഖ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൊടും ക്രൂരതയാണ്, അതിൽ യാതൊരു സംശയമല്ല. അതേസമയം അയാൾക്ക് മറ്റു വഴിയില്ലാത്ത ഘട്ടത്തിൽ അനുവദിച്ച ഒരു പോംവഴിയാണ്, ഇതിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴിയായിട്ടാണ് തലാഖിന് ഉപയോഗിക്കേണ്ടത്. ഇന്ന് പല കേസുകളിലും സ്വാഭാവികമായി നമ്മൾ കാണുന്ന പല കേസുകളിലും ഇവിടെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതി ഈ മതത്തിലുള്ള ഒരു നിയമം അത് മാറ്റിമറിക്കാൻ നമുക്കാർക്കും കഴിയില്ല.
അല്ല, പക്ഷെ അതിൽ എന്റെ സംശയം അത് പുരുഷന് മാത്രം ഈ ആനുകൂല്യം നൽകുന്നതല്ലേ, സ്ത്രീക്ക് ആനുകൂല്യം നൽകുന്നില്ലല്ലോ?
അല്ല, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും സ്ത്രീക്ക് അവളുടേതായ ശക്തി ഉപയോഗിച്ചിട്ട്, ഉദാഹരണത്തിന് ഫസ്റ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഹുൽ എന്ന് പറയും, രണ്ട് രീതിയിലുള്ള വിവാഹ മോചന രീതികൾ സ്ത്രീയുടെ ഭാഗത്ത് നിന്നുള്ളതാണ്. തലാഖ് എന്ന് പറയപ്പെടുന്ന പോലെ തന്നെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സ്ത്രീക്ക് ഉപയോഗിക്കാനുള്ള രണ്ട് ശക്തികളാണ് അല്ലെങ്കിൽ രണ്ട് ആയുധങ്ങളാണ് ഹുൽ ഫസ്ക്. ഇതിനെ കുറിച്ച് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ ന്യൂനതകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അയാൾക്ക് ദാമ്പത്യ ജീവിതവുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ന്യൂനതകൾ ഒരു ഭർത്താവിലുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് നിയമപരമായിട്ട് തന്നെ ആ ദാമ്പത്യ ജീവിതം അവിടെ അവസാനിച്ചേക്കാനുള്ള അവകാശമുണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. ഇതുപോലെ സ്ത്രീക്കും അവകാശമുണ്ട്, യഥാർത്ഥത്തിൽ അതാരും കേൾക്കുന്നില്ല, അതാരും ചർച്ചയിൽ പറയുന്നുമില്ല എന്നതാണ് സത്യം.
അല്ല, അതായത് താങ്കൾ പറയുന്നത്, താങ്കൾ ഇപ്പോൾ ഒരു ഇസ്ലാമിക അധ്യാപകൻ കൂടിയാണ്, താങ്കൾ പറയുന്നത് മുത്തലാഖിന് തുല്യമായി സ്ത്രീക്കും ഇപ്പൊ ഒരുപക്ഷെ മൂന്ന് തവണ തലാഖ് ചൊല്ലി, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നടപടികൾ അതിലുണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും ഇന്ത്യയിൽ നടന്ന പല സംഭവങ്ങളും അങ്ങനെ നടപടികൾ ക്രമങ്ങളൊന്നും പാലിക്കാതെ പെട്ടെന്ന് മുത്തലാഖ് ചൊല്ലി പിരിയുന്ന ഒരു രീതി വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വേണമെങ്കിൽ പോലും സ്ത്രീക്കും ഉപയോഗിക്കാൻ കഴിയുമെന്നാണോ താങ്കൾ ഇതേക്കുറിച്ചെല്ലാം പഠിച്ച താങ്കൾ പറയുന്നത്?
അതെ അതെ, സ്ത്രീക്കും അവകാശങ്ങളുണ്ട്. തനിക്ക് തനിക്ക് ഭർത്താവിനുമായി ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയാണെങ്കിൽ അവിടെ സ്ത്രീക്കും ഉപയോഗിക്കാനുള്ള വഴികളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ ഈ രണ്ട് മാർഗങ്ങൾ അതിലുള്ളതാണ്. സാഹചര്യം അനുസരിച്ചാണ് അത് അപ്ലിക്കബിൾ ആകുന്നത്.
അല്ല, പക്ഷെ അത് മുത്തലാഖ് പോലെ തന്നെ ഉള്ള ഒരു നടപടിയാണോ അത്രയും പെട്ടെന്ന്? അല്ലെങ്കിൽ
അതുപോലെ തന്നെ സത്യത്തിൽ അത് ഒരു സ്ത്രീ തന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അത് മത മേലധ്യക്ഷന്മാരെ അല്ലെങ്കിൽ അവരെ പുരോഹിതന്മാരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവരത് ബോധ്യപ്പെട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ, ഇനി അങ്ങനെ ഒരു മത സംവിധാനം ഇല്ലാത്ത രാജ്യങ്ങളിലാണെങ്കിൽ അവൾക്ക് കോടതിയെ സമീപിച്ച് ഹുൽഫ് മേഖലയിലൂടെ എനിക്ക് മുന്നോട്ട് നീങ്ങണം എന്ന് പറയാം, ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ഫസ്റ്റിലൂടെ എനിക്ക് ഈ വിവാഹബന്ധം ഏർപ്പെടുത്തിത്തരണം എന്ന് പറയാം. അത് അവളുടെ അവകാശമാണ്, സ്ത്രീക്ക് നൽകിയ അവകാശമാണ്.
തീർച്ചയായും എനിക്കത് അറിയാത്തൊരു വിഷയമാണ്, എനിക്കതേക്കുറിച്ച് അധികാരികമായി ചോദിക്കാൻ പോലും അധികം അറിയാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഞാൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു മുസ്ലിം സ്ത്രീയുടെ ഇതേക്കുറിച്ച് പഠിച്ചൊരു സ്ത്രീയുടെ അഭിപ്രായം കൂടി എടുക്കുന്നതായിരിക്കും. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി തങ്ങളോട് ചോദിക്കാനുള്ളത്, താങ്കളിപ്പോൾ പറയുന്നത് ഇസ്ലാമികമാണ് മുത്തലാഖ് എന്ന് പറയുമ്പോൾ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പോൾ മുത്തലാഖ് നിലനിൽക്കുന്നത്. മുസ്ലിം രാജ്യങ്ങളായ സൗദി അറേബ്യയിൽ പോലും, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളായ മുസ്ലിം രാജ്യങ്ങളിലൊന്നും തന്നെ മുത്തലാഖില്ല, പാകിസ്ഥാനിലില്ല, എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും നിരോധിച്ച ഒരു മുത്തലാഖ് നിയമം ഇന്ത്യയിൽ മാത്രമായി തുടരുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിൽ തന്നെ എന്തോ ഒരു പ്രശ്നമില്ലേ?
സത്യത്തിൽ ഈ മുത്തലാഖ് എന്ന് പറയുന്നതിനെ ഒരു ഭരണകൂടത്തിനും ലോകത്ത് നിരോധിക്കാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇത് വിശുദ്ധമായ ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതിന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പിന്നെ സ്കൂൾ ഓഫ് തോട്ട്സ്, ഇസ്ലാമിക് സ്കൂൾ ഓഫ് തോട്ട്സ്, നാല് സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നത് പ്രധാനമായും. ഉദാഹരണത്തിന് ഷാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഈ നാല് മദ്ഹബുകൾ, ഈ നാല് മദ്ഹബ് എന്ന് പറഞ്ഞാൽ പിന്നെ അഭിപ്രായ എന്താ പറയാ രൂപീകരണം, ഓരോ മതത്തിൽ നാല് രീതിയിലാണ് കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്നത്. ഈ നാല് ഇമാമുകളും, ഇമാം ഷാഫി ആണെങ്കിലും മാലിക്കി ആണെങ്കിലും ഹംബലി ആണെങ്കിലും ഹനഫി ആണെങ്കിലും, ഈ നാല് ഇമാമുകളും ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. അത് ദീനിൽ സ്ഥിരപ്പെട്ട, മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും. പക്ഷെ 95% ആളുകളും ഇത് ഫോളോ ചെയ്യുമ്പോൾ ഒരു 5% ആളുകൾ വ്യത്യസ്തമായ ചില നിലപാടുകൾ അംഗീകരിക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്തേണ്ടതില്ല. എന്നാൽ പോലും ലോകത്ത് ഒരു ഭരണകൂടത്തിലും ത്വലാഖ് നിരോധിക്കാൻ അവകാശം ഇല്ല, അധികാരം ഇല്ല. കാരണം അവർ നിരോധിച്ചത് കൊണ്ട് മാത്രം അത് ഇല്ലാതാകുന്നതല്ല. ഇനി മറ്റൊന്ന്, യഥാർത്ഥത്തിൽ ഈ ഭരണകൂടം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പിന്നെ ഇത്തരം പ്രവണതകൾ എടുത്തടിച്ചുകൊണ്ട് ഒരു വട്ടി രണ്ട് കഷ്ണം എന്നുള്ള ആ പ്രവണത ചുരുക്കിക്കൊണ്ടുവരാൻ വേണ്ടി അതിനുള്ള അതിനെതിരെയുള്ള എന്താ പറയാ നിയമ വഴികൾ അവർക്കുണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുക എന്നല്ലാതെ, തീർച്ചയായും ത്വലാഖ് നിരോധിക്കാൻ ഈ UAE ആണെങ്കിലും പാകിസ്ഥാനൊക്കെ, ഞാനിപ്പോ ഇപ്പൊ പാകിസ്ഥാനിൽ ഇവിടെ വന്ന് മയ്യ ചെയ്ത എന്റെ സഹപ്രവർത്തകനോട് ഞാൻ സംസാരിക്കുകയുണ്ടായി, പാകിസ്ഥാനിൽ മുത്തലാഖ് നിരോധിച്ചു എന്ന് പത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഏകപക്ഷീയമായി ത്വലാഖ് തെല്ലാം പറ്റില്ല എന്നേ ഉള്ളൂ. അതേസമയം മുത്തലാഖ് തെല്ലാം പറ്റില്ല എന്നേ ഉള്ളൂ, അതേസമയം ഒരു കുടുംബ കോടതിയുടെ മുന്നിലേക്ക് പ്രശ്നമെത്തുകയും ഇനി ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലെത്തുകയും ചെയ്താൽ, അവിടെ ത്വലാഖ് അല്ലാത്ത മുത്തലാഖ് അല്ലാത്തൊരു പോംവഴി ഇല്ലെങ്കിൽ അതവിടെ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റയടിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. അപ്പം നിരോധിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു വശത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എവിടെയും നിരോധിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും.
അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്ന ശേഷം ഇന്ത്യയിലെ തന്നെ പല മതപ്രമുഖരും മതപണ്ഡിതരും എല്ലാവരും തന്നെ, ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ജമായത്തെ ആണെങ്കിലും അല്ലെങ്കിൽ സലഫികളാണെങ്കിലും മുജാഹിദീൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നു മുത്തലാഖ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, ഇതെല്ലാം അനിസ്ലാമികമാണെന്ന് വ്യക്തമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. താങ്കൾ ഈ പറയുന്നത് പോലെ ഖുറാനിൽ അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ എന്തിനു വേണ്ടി ഇത്രയധികം വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് ഈ വിധി വന്നതിന് ശേഷവും വ്യക്തമായി പറയുന്നുണ്ട് ഇത് അനിസ്ലാമികമാണെന്ന്, എങ്ങനെ പറയാൻ കഴിയുന്ന അവർക്ക്?
അവർ അനിസ്ലാമികമാണെന്ന് പറയുന്ന എല്ലാം ഞാൻ മനസ്സിലാക്കിയിടത്തോളം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒറ്റയടിച്ച് ഏകപക്ഷീയമായി മുത്തലാഖിനെ ദുരുപയോഗം ചെയ്യുന്നത് അനിസ്ലാമികമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരിക്കലും മുത്തലാഖ് അനിസ്ലാമികമാണെന്ന് പറയാൻ ആർക്കും കഴിയില്ല. സത്യത്തിൽ അങ്ങനെയാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഈ മുത്തലാഖിന്റെ വിഷയത്തിൽ എത്തുമ്പോൾ തന്നെ വളരെയധികം വിചിത്രമായ പല കാഴ്ചകളും നമ്മൾ ഈ അടുത്ത് കാണുകയുണ്ടായി. ഇപ്പൊ ഒരു ഭർത്താവ് തന്റെ ജീവിതം മുഴുവനും ചെലവഴിച്ച് പഠിത്തുണ്ടാക്കിയ തന്റെ സാമ്പത്തിക സാമ്രാജ്യം എല്ലാം തന്റെ ഭാര്യയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തു. ഒരു ഉദാഹരണം മാത്രം പറയാൻ ഞാൻ അധിക്ഷേപിക്കുന്നില്ല. അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ എന്റെ ഭാര്യ, സ്വന്തം ഭാര്യ ഒരു കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. കോടതി അത് ശരിവെച്ച് കാമുകന്റെ കൂടെ വിടുകയും ചെയ്തു. ഇത്തരം ഒരു ഘട്ടത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ മുത്തലാഖൊന്നുമില്ലേ? അവിടെ മുത്തലാഖിന്റെ പ്രശ്നം വരുന്നില്ലേ? ഒരു പുരുഷൻ ഇവിടെ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇവിടെ പ്രയാസപ്പെടുന്നു, ഇത്തരം ഘട്ടത്തിൽ ഇവൻ എന്ത് ചെയ്യണം? ഇവൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഭാര്യയെ, അല്ലെങ്കിൽ ആ ഭാര്യ എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? ഇത്തരം ഘട്ടങ്ങളിലൊക്കെയാണ് മുത്തലാഖിന്റെ ആവശ്യകത ഉള്ളത്. അല്ലാതെ ഒരുത്തന് ദേഷ്യം പിടിക്കുമ്പോഴേക്കും ഉപയോഗിക്കാനുള്ള ഒരു വടിയായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല.
ഇപ്പോൾ പറഞ്ഞു വരുന്നത് പുരുഷന് ഉള്ള അവകാശത്തെ കുറിച്ചാണ്. അത്തരത്തിൽ സ്ത്രീക്കും അവകാശമുണ്ട് എന്നാണ് താങ്കൾ ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ട് ഈ കേസിന് പോയ സ്ത്രീകളോ മുസ്ലിം മതത്തിലുള്ള ഒരു സ്ത്രീകളോ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല? അവർക്ക് എന്തുകൊണ്ട് കൃത്യമായി അക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല? അവരെ പഠിപ്പിക്കാത്തതാണോ അക്കാര്യം?
അവർക്ക് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ.
അല്ല, അറിയാത്തത് കൊണ്ടാണെങ്കിൽ മതപഠനം നടത്തുമ്പോൾ കൃത്യമായി പുരുഷന്മാർക്ക് മാത്രം അവരെ അവകാശങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയും സ്ത്രീകളെ അവരെ അവകാശങ്ങൾ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം?
അങ്ങനെ തീർച്ചയായും ഇല്ല, എവിടെയും ഇല്ല. എല്ലാ മദ്രസകളിലും എല്ലാ മതപാഠശാലകളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള അവകാശങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. അതവർ പഠിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ കേസിൽ വന്ന് വേണ്ടി വന്ന ആളുകളെ കുറിച്ചൊക്കെ അവരൊക്കെ വന്ന ആ ബാക്ക്ഗ്രൗണ്ടും പരിശോധിക്കുകയാണെങ്കിൽ മതപരമായിട്ട് ഒന്നും അറിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് സത്യത്തിൽ മതത്തിലുള്ള ഒരു നിയമം മുസ്ലിമായ ഒരാൾക്ക് അത് നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ നിയമമാണത്, ആ നിയമം മാറ്റാൻ നമുക്കവർക്ക് അവകാശമില്ല. ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനോ എന്തിനധികം കഴിഞ്ഞു പോയ പിന്നെ വലിയ പണ്ഡിതന്മാർക്ക് പോലും അവകാശമില്ല മാറ്റിമറിക്കാൻ. അത് അങ്ങനെ മതത്തിലുള്ള ഒരു നിയമമാണത്.
ഈ ഒരു ഇന്ത്യൻ സുപ്രീം കോടതി വിധിയുടെ ഒരു അനന്തര ഫലം എന്തായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്?
അനന്തര ഫലം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ പ്രയാസമാണ്.
ഒരു ഭരണഘടനാ ഭേദഗതിയാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിയമമാണത്.
അതെ, നിയമമാണെങ്കിൽ ആ നിയമം, ഉദാഹരണത്തിന് വഹിക്കാൻ കഴിയാത്ത നിയമമാണെങ്കിൽ വഹിക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മറ്റു മതസ്ഥർ, ഹിന്ദുമതമോ ക്രിസ്ത്യൻ മതമോ, അത്തരം മതങ്ങളിൽ ഇങ്ങനെയുള്ള മതപരമായ ഒരു കാര്യത്തിൽ കോടതി ഇടപെട്ടിട്ട് അതിന് വിരുദ്ധമായൊരു നിയമം കൊണ്ടുവന്നാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ അംഗീകരിക്കാൻ പ്രയാസം.
അത്തരത്തിലുള്ള നിരവധി നിയമങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും ഉണ്ട്. അത്തരത്തിൽ എല്ലാവരും അത് അനുസരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിൽ മേരി റോയ് കേസ് വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ ഹിന്ദു ഇതിലാണെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ കോടതിയുടെ വിധി പ്രകാരം വന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ ഹിന്ദുക്കളും അംഗീകരിക്കുന്നുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ ഇത്തരം വിധികൾ. പ്രത്യേകിച്ച്
അംഗീകരിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ പറയുന്നതല്ലാതെ ഒരു മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് വിയോജിപ്പുണ്ടാകും. അത് നമ്മുടെ മതത്തിനെതിരാണ്. എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ കുടുങ്ങിക്കൊണ്ട് ഒരു പക്ഷേ ജയിലിൽ പോകേണ്ടി വന്നാലും അത് അനുഭവിച്ച് തന്നെ എന്ന രീതിയാണ് കാണുള്ളൂ. അല്ലാതെ മതത്തിന്റെ നിയമം ഒരു രാഷ്ട്രത്തിന്റെ സുപ്രീം കോടതിയുടെയോ നിയമനിർമ്മാണങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല, മാറൂല.
തീർച്ചയായും വളരെ നന്ദി ശ്രീ ജാഫർ നിസാമി, താങ്കളുടെ അഭിപ്രായങ്ങൾ.
ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യട്ടെ, ഇതിൽ
പറഞ്ഞോളൂ,
ഒരു വിഷയം കൂടി പറയട്ടെ. ഇവിടെ സത്യത്തില് മുത്തലാഖ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം തന്നെ, ട്രിപ്പിൾ തലാഖ്, മൂന്ന് തലാഖും ഒറ്റയടിക്ക് ചൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു അനുവദനീയമായ കാര്യമാണ് എന്ന് പ്രവാചക വചനത്തിലും അതുപോലെയുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും. പണ്ഡിതന്മാരുടെ വാക്കുകളിലെല്ലാം കാണാൻ കഴിയും. അതേസമയം ഇത് സത്യത്തിൽ കുടുംബജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ പല കാരണങ്ങൾ കൊണ്ടും, കാരണങ്ങൾ പല രീതിയിലുള്ള സാഹചര്യത്തിൽ വന്ന കാരണങ്ങളായിരിക്കാം, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്, സ്ത്രീകൾക്ക് ഹുലും ഫസ്കും ഉള്ളത് പോലെയുള്ള ഒരു മാർഗം മാത്രമാണ്. അതിനെ ദുരുപയോഗം ചെയ്യുന്നത് മതത്തിന്റെ പേരിൽ രക്ഷപ്പെട്ടുന്ന ഒരിക്കലും ശരിയല്ല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജഫർ നിസാമി, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും താങ്കളുടെ അഭിപ്രായങ്ങൾ എസ് ബി എസ് മലയാളവുമായി പങ്കുവച്ചതിനെ.
താങ്ക് യു സോ മച്ച്.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.